പ്രൈസ് ദി ലോർഡ്.
കർത്താവിന് സ്തോത്രം.
ലെറ്റ് അസ് ടേൺ ഇൻ അവർ ബൈബിൾസ് ടു എ ഫ്യൂ വേഴ്സസ്.
ദൈവവചന പാരായണത്തിനായിട്ട് നമുക്ക് ബൈബിളിലേക്ക് തിരിയാം.
ലെറ്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ റീഡ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 3 ആൻഡ് വേഴ്സ് 8.
മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ആദ്യമായിട്ട് വായിക്കാം.
Therefore bear fruits worthy of repentance.
മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ.
Let's also read Acts chapter 26 and verse 20.
അപ്പോസ്തല പ്രവർത്തകൾ 26:20 നമുക്ക് വായിക്കാം. 26:20. മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു.
The Spirit of God spoke to the people of Israel that they should all demonstrate the fruit of repentance in their lives.
മാനസാന്തരത്തിന്റെ ഫലങ്ങൾ ഉള്ളവരായി ഇസ്രായേലിലെ ജനങ്ങൾ തീരണം എന്ന് ആണ് ആഗ്രഹിക്കുന്നത്.
If there was no fruit,
അതിന് ഫലമില്ലെങ്കിൽ,
then we would have to conclude that there was no repentance inside.
ഫലമില്ലെങ്കിൽ മാനസാന്തരം ഉണ്ടായില്ല എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
And Apostle Paul now speaking to the believers in the various parts of Asia Minor that they should also demonstrate fruit of repentance in their lives.
അപ്പോസ്തല പ്രവൃത്തികളിൽ ഏഷ്യ മൈനറിലുള്ള ദൈവജനത്തോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളും മാനസാന്തരപ്പെട്ട് അതിന് മാനസാന്തരത്തിന് അനുയോജ്യമായ പ്രവൃത്തികൾ ചെയ്യണം.
And if there are no fruits of the of repentance,
മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലങ്ങൾ ഇല്ലെങ്കിൽ,
then we are not sure if there is real repentance in that life.
അതിന്റെ അർത്ഥം ജീവിതത്തിൽ ശരിയായ മാനസാന്തരം ഉണ്ടായില്ല എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
That means that the faith that we follow is a faith which demands an evidence.
കാരണം നാം തുടരുന്ന ആ വിശ്വാസം എന്ന് പറയുന്നത് അതിന് ഒരു പ്രവൃത്തിയുടെ തെളിവ് ആവശ്യമായിട്ടിരിക്കുന്നു.
God demands evidence in our lives that we have experienced repentance.
നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി എന്നുള്ളതിന്റെ തെളിവായിട്ട് ദൈവം അതിന്റെ ഫലം ആഗ്രഹിക്കുന്നു.
And God's people demands that we demonstrate the fruit of repentance in our lives.
ദൈവത്തിന്റെ ജനവും അത് തന്നെ നമ്മളിൽ നിന്ന് ആ ഫലം ആഗ്രഹിക്കുന്നുണ്ട്.
And the world also demands evidence that we have the experience of repentance in our lives.
ലോകവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാനസാന്തരത്തിന്റെ ഫലം പ്രതീക്ഷിക്കുന്നു.
And when our Lord Jesus Christ taught his disciples to pray,
കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചപ്പോൾ,
he included the element of repentance in prayer.
ആ പ്രാർത്ഥനയിൽ മാനസാന്തരത്തിന്റേതായ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരുന്നു.
If you have experienced repentance,
നാം മാനസാന്തരം നാം അനുഭവിക്കുന്നെങ്കിൽ,
and then we would enjoy the forgiveness that God gives us.
നമുക്ക് ദൈവം തരുന്ന ക്ഷമയും നാം അത് അനുവർത്തിക്കുന്നതാണ്.
And if we have that experience of forgiveness in our lives,
നാം ദൈവത്തിന്റെ ക്ഷമ പ്രാപിക്കുന്നവരാണെങ്കിൽ,
then the Lord said you have to demonstrate it by forgiving other people, otherwise your prayer will not be acceptable.
നാം അങ്ങനെ തന്നെ മറ്റുള്ളവരോടും ക്ഷമിക്കുന്നവരായിട്ട് ഇരിക്കണം.
And this is something that we need to demonstrate in our lives.
നമ്മുടെ ജീവിതത്തിൽ ഇത് വരുന്ന ദിവസങ്ങളിൽ കാണിക്കുവാനായിട്ട് ദൈവം സഹായിക്കും.
Apostle Paul in 2 Corinthians chapter 13 verse 5 said,
2 Corinthians 13:5 ഇങ്ങനെ വായിക്കുന്നു.
The first part only.
ആദ്യത്തെ ഭാഗം.
Examine yourselves as to whether you are in the faith. Test yourselves.
നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിക്കും.
Now what is the evidence that we have experienced the faith that has been once and for all entrusted with God's people?
നമ്മൾക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ആ തെളിവ് എന്താണ്?
This is a self examination.
അത് നാം തന്നെ താൻ ശോധന ചെയ്യേണ്ടതാണ്.
This is not like the examinations of the world.
ഇത് ലോകത്തിലെ പരീക്ഷ പോലെയല്ല.
You can use the textbook.
നമുക്ക് പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കാനായിട്ട്
you can use an online examination.
നാം ഓൺലൈനിലും നാം പരീക്ഷ എഴുതാം.
You are going to read the result in connection with the demands from these questions, then to conclude whether you are really in faith or not.
നാം നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ മുഖേന നാം വിശ്വാസത്തിലാണോ എന്ന് അതിന്റെ അന്തിമമായിട്ട് തീരുമാനമായിരിക്കും.
We are expected to test ourselves to make sure that we have repentance in our lives.
നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ട് എന്നുള്ളത് നമ്മെ തന്നെ പരിശോധിച്ച് നാം ഉറപ്പുവരുത്തണം.
In Revelation chapter 2 and 3,
വെളിപ്പാട് പുസ്തകം 2 3 അധ്യായങ്ങളിൽ,
out of the 7 churches in Asia Minor,
ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ള ദൂതിൽ,
to the 5 the Spirit of God said, the Lord Jesus Christ said,
ആ കർത്താവിന്റെ ആത്മാവ് 5 സഭകളെ പറ്റി ഇങ്ങനെ പറയുന്നു,
they must repent.
അവര് മാനസാന്തരപ്പെടേണ്ടതായിട്ട് പറയുന്നു.
They have to demonstrate that they have repentance in their lives.
അവരുടെ ജീവിതത്തിൽ അത് കാണിക്കുവാനായിട്ട് ആവശ്യം.
Of all the known and unknown sins,
അവർ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ അല്ലെങ്കിൽ ചെയ്തതും ചെയ്യപ്പെടാനുള്ളതുമായ പാപങ്ങൾക്ക് വേണ്ടി,
and of all the sins of omissions and commissions,
എല്ലാം ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും,
and if not,
അങ്ങനെ ചെയ്തില്ലെങ്കിൽ
what is going to happen?
എന്താണ് ചെയ്യാൻ പോകുന്നത്?
Let's look at a small part of a verse in Hebrews chapter 2.
എബ്രായ ലേഖനത്തിൽ 2 അധ്യായത്തിൽ ഒരു വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു.
Hebrews chapter 2 and verse 1, the last part says,
2-ന്റെ 1-ന്റെ അവസാന ഭാഗം, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും.
Ah, we need to make sure that these commandments and demands which are placed in our hearts by the Spirit of God will have to be taken seriously, lest we would drift away sometime.
നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ.
There are a lot of Christians, believers, who drift away.
അനേക വിശ്വാസികൾ ഒഴുകിപ്പോകുന്നു.
So we need to examine ourselves to see whether we are drifting or we are stably staying in the foundation.
നാം ഉറച്ച് നിൽക്കുന്നോ അതോ ഒഴുകിപ്പോകുന്നോ എന്ന് നമുക്ക് പരിശോധിക്കാം.
Why? Because we might drift away.
നമുക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്.
We may have religiosity in our lives.
നമുക്ക് ഭക്തി നിർഭരമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും.
We may keep some rules and laws which are there in our lives.
നാം ഭക്തിയുടെ നിയമങ്ങളൊക്കെ ചിലപ്പോൾ പാലിക്കാം.
We may attend a lot of the meetings and demonstrate that we are people who have devotion in our lives.
നാം ഭക്തിയുടെ ആ മാർഗം ധരിച്ചുകൊണ്ട് യോഗങ്ങൾക്കൊക്കെ കടന്നുവന്നിരിക്കും.
But then the Spirit of God knows what is inside.
എന്നാൽ കർത്താവിന്റെ ആത്മാവിന് നമ്മുടെ ഉള്ള് അറിയുവാനായിട്ട്,
because of which we need to examine so that we would work so hard with the Spirit of God to demonstrate that there is true repentance in our lives.
മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാണിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ കാണിക്കുവാനായിട്ട് ആവശ്യം.
If there is examination, there has to be result.
അവിടെ ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ അതിന് അതിന്റെ റിസൾട്ടും ഉണ്ട്.
If there is test in anything that we do, we have to come out with the result as to whether we meet the standard or not.
ആ പരീക്ഷയിലൊക്കെ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടുവാനായിട്ട് ആവശ്യമുണ്ട്.
We are probably like Cain of old.
ആ കയിനെ പോലെ നാം പലപ്പോഴും ആയിട്ട്.
He also worshipped.
അവനും ആരാധിക്കുന്നതായിട്ട് കാണുവാൻ.
And his brother Abel worshipped.
ആബേലും ആരാധിച്ചു.
But then Cain's worship was rejected.
എന്നാൽ കായിന്റെ ആരാധന ദൈവം തള്ളിച്ചു.
In principle everything looked the same.
എന്നാൽ രണ്ടു ആരാധനയും ഏകദേശം ഒരുപോലൊക്കെ നമുക്ക്
തോന്നുന്നു. But why Cain's worship was rejected?
എന്തുകൊണ്ടാണ് കായിന്റെ ആരാധന ദൈവം തിരസ്കരിച്ചത്?
Cain's worship was not a living sacrifice, it was a dead sacrifice.
അത് കാരണം അത് ജീവനുള്ള ആരാധനയല്ലായിരുന്നു.
Abel had a living sacrifice.
ആബേലിന് എന്നാൽ ജീവനുള്ള ആരാധന കഴിക്കാൻ.
He had a living lamb to be placed on the altar.
കാരണം അവനൊരു ആട്ടിൻകുട്ടിയെ ജീവനുള്ള ആട്ടിൻകുട്ടിയെ തന്നെ യാഗമായി.
His worship was not ritualistic.
അത് ഒരു കേവലം ആചാരമായിട്ടുള്ള ഒരു ആരാധനയായിരുന്നില്ല.
But then Cain had a ritualistic worship.
എന്നാൽ കയീന് ഒരു ആചാരപരമായിട്ടുള്ള
ആരാധന. And this is demonstrated through his later life.
അത് അവന്റെ ജീവിതത്തിലെ തുടർമാനമായിട്ടുള്ള അവന്റെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചു.
He had jealousy in his heart.
അവന്റെ ഹൃദയത്തിൽ അസൂയുണ്ടായി.
He was resentful in his heart.
അവന്റെ ഹൃദയത്തിൽ പകയുണ്ടായി.
And he wanted to show it to his brother.
അവനത് ആ പക അവന്റെ സഹോദരനോട് കാണിക്കും.
That ended up in his becoming a murderer, the first murderer in the Bible.
ബൈബിളിലെ ആദ്യത്തെ കൊലപാതകം ചെയ്യുവാനായിട്ട് കഴിയുന്നു.
Now we may not be murderers.
നാം ചിലപ്പോൾ കൊലപാതകന്മാരായിരിക്കത്തില്ല.
But we would have probably gone into character assassination.
എന്നാൽ അതിന്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നാം ചെയ്യും.
We may be saying things about other brethren that we should not be saying.
നാം മറ്റുള്ള സഹോദരന്മാരോട് കുറിച്ച് പറയുന്നത് പറയാൻ പാടില്ലാത്ത പറയാറുണ്ട്.
We may be demonstrating our hatred about other brothers.
അവരോടുള്ള വിരോധം നാം മറ്റുള്ളവരോട് പറഞ്ഞു തീർക്കുന്നവരായിട്ട്.
The New Testament says hatred is like it is equal to murder.
നാം മറ്റുള്ളവരോട് വെച്ച് പറപ്പിക്കുന്ന വിരോധവും അത് കൊലപാതകത്തിന് സമാനം.
So we may be worshipping like Cain.
കയീനെ പോലെ നാമും ചിലപ്പോൾ ആരാധിക്കും.
But then our worship is not acceptable.
എന്നാൽ നമ്മുടെ ആരാധന ദൈവം സ്വീകരിക്കില്ല.
He had no repentance.
കാരണം അവന് മാനസാന്തരം.
He never demonstrated repentance in his life.
അവന്റെ ജീവിതത്തിൽ ആ മാനസാന്തരത്തിന്റെ കാണിച്ചിട്ടില്ല.
Even when God gave him a chance to reconsider the cruel act that he committed, he refused to do it.
അവനെ അവൻ ചെയ്ത പ്രവൃത്തി ദൈവം അവനെ വെളിവാക്കിയെങ്കിലും അതിലും അവൻ മാനസാന്തരം.
We may be like Esau of old.
ഈശാവിനെ പോലെ നാം ആയി തീരാം.
Who seemed to be crying out, craving for blessings from the father.
പിതാവിങ്കിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടി കരയുന്ന ഒരു ഈശാവിനെ പോലെ.
Is there not one more blessing for me? I want your blessing. I want your blessing.
എനിക്ക് ഒരു അനുഗ്രഹം കൂടി തരാൻ നിന്റെ കയ്യിൽ ഇല്ലയോ എന്ന് ചോദിച്ച് അനുഗ്രഹത്തിന്
വേണ്ടി. But he really wanted only material things.
എന്നാൽ അവൻ ലോകപരമായ അനുഗ്രഹങ്ങൾ.
He wanted to enjoy something for a short period of time so that he would have a satisfaction out of even that sweet ghee that his brother cooked.
മധുരമുള്ള പായസത്തെ പോലെ ലൗകികമായ ആ നന്മകളായിരുന്നു അവന്റെ ആഗ്രഹം.
He took God's blessings casually.
അവൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ വളരെ ലഘുവായിട്ട് എടുത്തു.
Even as he was asking for blessings from his father, he had already violated the law of the Lord by marrying two heathen women.
അവൻ ജാതികളിൽ നിന്ന് രണ്ട് സ്ത്രീകളെ വിവാഹം ചെയ്ത മൂലം ആ ദൈവത്തോടുള്ള കൽപ്പന തന്നെ അവൻ ലംഘിച്ചു.
And his heart had drifted away from God.
അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് ഒഴുകിപ്പോയി.
He grew up in a spiritual family.
എന്നാൽ അവൻ ദൈവ കുടുംബത്തിൽ ജനിച്ചവനാണ്.
His father was a spiritual man.
അവന്റെ പിതാവ് എത്രയോ സ്പിരിച്വൽ ആയിരുന്നു.
His mother was a spiritual woman.
അവന്റെ മാതാവും അങ്ങനെ തന്നെ.
But then he did not have a smell of any of those spirituality. His heart was contaminated.
അവന്റെ ഹൃദയത്തിൽ എന്നാൽ ആ മാതാപിതാക്കളുടെ ഭക്തിയുടെ യാതൊരു ഒന്നും തന്നെ കാണുവാനായിട്ട്.
Now the spirit of God says,
കർത്താവിന്റെ വചനം ഇങ്ങനെ
പറയുന്നു, if you are really serious, demonstrate that you have a repentance and your desire is genuinely spiritual rather than ritualistic.
നമ്മളുടെ ആചാരപ്രകാരമുള്ള ആ ഒരവസ്ഥ മാറി കർത്താവിന്റെ യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരത്തിലേക്ക് മടങ്ങി വന്ന് അതിന്റെ തെളിവ് കാണിക്കുവാനായിട്ട് ദൈവം.
Let's look at ആന്റി മിസ്സസ് ലോട്ട്.
ലോത്തിന്റെ ഭാര്യയെ പറ്റി നമുക്ക് ചിന്തിക്കാം.
She was also going out of Sodom.
അവളും സോദോം വിട്ടുപോയി.
She followed her husband.
അവൾ അവളുടെ ഹസ്ബൻഡിനെ പിൻചെന്നു.
When the angel said get out, she obeyed.
ദൂതൻ പെട്ടെന്ന് വെളിയിൽ പോകാൻ പറഞ്ഞപ്പോൾ അവൾ അത് അനുസരിച്ചു.
But then her heart was still in Sodom.
എന്നാൽ അവളുടെ ഹൃദയം സോദോമിൽ തങ്ങി.
Her body was outside Sodom.
അവളുടെ ശരീരം സോദോം വിട്ടു എങ്കിലും.
But her heart was fixed upon the material blessings of the dirty, abominable Sodom.
അറക്കപ്പെട്ട ആ സോദോമിൽ ഉണ്ടായിരുന്ന അവളുടെ വസ്തുവകളിൽ മേൽ അവളുടെ ഹൃദയം.
She had a double-minded life.
ഇരട്ട ഹൃദയമുള്ള അവളുടെ സ്വഭാവം.
She wanted the material wealth and the comfort zones of Sodom.
സോദോമിന്റെ എല്ലാവിധമായ ആ കംഫർട്ടും അവൾ ആഗ്രഹിച്ചു.
Still she wanted to show that she obeyed God.
എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് കാണിക്കുകയും വേണം.
What happened to her?
എന്താണ് അവൾക്ക് പറ്റിയത്?
She became a statue of salt.
അവൾ പുതുണായിട്ട്.
What happened to Esau?
ഏശാവിന് എന്ത് പറ്റി?
He was away from the grace of God all through his life.
അവൻ എന്നേക്കുമായി ദൈവകൃപയിൽ നിന്ന് മാറിപ്പോവുകയാണ്.
We can look at Gehazi.
ഗേഹസിയെ നമുക്ക് നോക്കാം.
Gehazi appeared to be a very devout servant of Elisha.
എലീഷയുടെ ഏറ്റവും നല്ലൊരു ഭൃത്യനായിട്ട് താൻ ഒക്കെ തോന്നിച്ചു.
He was pretending to be very nice to his master.
അവൻ അങ്ങനെ അഭിനയിക്കുവാനായിട്ട് ഇടയായി.
But his feet were in two canoes.
അവന്റെ കാല് രണ്ട് വള്ളത്തിലായിരുന്നു.
He wanted the material blessings of the world and at the same time he wanted to pretend that he was a spiritual man following his master Elisha.
അവന് ലോകപരമായ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വേണമെന്നുള്ളപ്പോൾ തന്നെ എലീശയുടെ കൂടെയും കാല് വെക്കുവാനായി.
He was a covetous man.
അവന് ഒരു ദ്രവ്യാഗ്രഹിയായിരുന്നു.
He was full of materialism.
അവന്റെ ജീവിതം മുഴുവൻ ലൗകിക ചിന്തകളായി.
He wanted possessions.
അവന് സ്ഥാനമാനങ്ങൾ ആയിരുന്നു ആഗ്രഹം.
He had a secret scheme.
അവന് രഹസ്യമായിട്ടുള്ള തന്ത്രങ്ങൾ ഉണ്ടായി.
He wanted to beat up the supervising eye of his master to get something so that he could keep it little away and still pretend to be a very pious person.
അവന്റെ മാസ്റ്റർ അവന്റെ യജമാനായ എലീശയിൽ നിന്ന് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അവൻ പമ്മി അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നു.
എലീശ said, man, you are a fool.
എലീശവനോട് പറഞ്ഞു, നീ ഒരു മടയനാണ്.
You thought my heart will not come after you.
എലീശ പറഞ്ഞു, എന്റെ ഹൃദയം നിന്റെ കൂടെ പോരത്തില്ലെന്ന് നീ ചിന്തിച്ചോ?
You thought God's eyes will not follow you.
നീ ചിന്തിച്ചോ ദൈവത്തിന്റെ കണ്ണുകൾ നിന്നെ പിൻപറ്റത്തില്ലെന്ന്?
So what is wrong with you?
നിനക്ക് എന്താണ് പറ്റിയത്?
You don't have any spirit of repentance and you are not showing the evidence of repentance.
അവനും മാനസാന്തരത്തിന്റെ ഒരു പ്രവൃത്തി അവനിൽ കാണുവാനായിട്ട്
look at Korah of the Old Testament.
കോരഹിനെ നമുക്ക് ചിന്തിക്കാം.
Korah was also worshiping.
കോരഹും ദൈവത്തെ ആരാധിച്ചു.
Korah went to the presence of God.
ദൈവത്തെ സന്നിധിയിലേക്ക് അവൻ പോയി.
He was also singing songs.
അവനും പാട്ട് പാടി.
He was also reciting psalms.
അവനും സങ്കീർത്തനങ്ങളൊക്കെ അവൻ കാണാതെ പറഞ്ഞു.
He was also like in Matthew 7:21 saying Lord, Lord, Lord all the time.
അവനും കർത്താവേ കർത്താവേ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ വിളിച്ചു.
Then he was a rebellious man.
എന്നാൽ അവൻ മത്സരബുദ്ധിയുള്ളവനായിരുന്നു.
He was a jealous person.
അവന്
He also wanted to be elder of the Israeli community.
അവനും യഹൂദന്മാരുടെ ആ മൂപ്പനായി തീരാനുള്ള ആഗ്രഹമുണ്ടായി.
He was pretending to be a devoted man.
എന്നാൽ അവൻ അങ്ങനെ ഒരു ഡിവോട്ടഡ് ആയിട്ട് അവൻ അഭിനയിച്ചെങ്കിലും
But his heart was full of evil.
അവന്റെ ഹൃദയത്തിൽ വളരെ ദോഷമുണ്ട്.
Oh, what was the consequence?
അതിന്റെ ഫലം എന്താണ്?
He drifted away.
അവൻ ഒഴുകിപ്പോയെന്ന് മാത്രമല്ല,
God had to perform a miracle to absorb him into the depths of the earth by opening up something on earth.
ഭൂമി പിളർന്ന് അവനെ വിഴുങ്ങുവാൻ തക്കവണ്ണം ദൈവം അവനെ അനുവദിച്ചു.
There was no evidence of repentance in his life.
അവന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ തെളിവുകൾ കാണിക്കാനൊത്തില്ല.
Oh, we need to be fearful.
ഭയപ്പെടണം.
There is this prophet called Balaam.
ബലയാമിനെ പറ്റി നാം കേൾക്കുന്നു.
He wanted to bless Israel.
അവന് ഇസ്രായേലിനെ അനുഗ്രഹിക്കണമെന്ന്.
And at the same time he wanted to receive the bribery he would get from Balak.
അവന് ബാലാക്കിന്റെ നിന്ന് പണം ആവശ്യമാണ്.
God had to perform a miracle by making the animal called
donkey
to speak.
കഴുതയിൽ കൂടി സംസാരിക്കുവാൻ്റെ കോണം ദൈവം അവനെ അത്രമാത്രം എടുത്ത് കഴുത ഉപയോഗിച്ചു.
He knew that he was not supposed to curse Israel.
അവൻ അറിയാം ഇസ്രായേലിനെ അവൻ ശപിക്കുവാനായിട്ട്
പാടില്ല. But then because of the money he received he said I will go and ask God if I can do this.
എന്നാൽ അവന്റെ മുമ്പിൽ കാണുന്ന ആ പണം കാണുമ്പോൾ അവൻ അതിനുവേണ്ടി അനുവാദം ചോദിക്കുക.
Once or twice or even three times.
മൂന്ന് പ്രാവശ്യം അത് അവൻ ചെയ്തു.
Oh, covetous Balaam.
ഓ, അവനെ വളരെ അത്യാഗ്രഹിയായിട്ട്.
He was pretending to be very spiritual.
എന്നാൽ അവൻ അവൻ വളരെ ആത്മീയനായിട്ട്
അഭിനയിച്ചു. Consuming fire, he would have never gone back to ask even once.
എന്നാൽ അവനെ അവൻ പിൻപറ്റുന്ന ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നുള്ള ഓർമ്മ അവനെ ഭരിച്ചിരുന്നെങ്കിൽ അവൻ അത് ചോദിക്കത്തില്ല.
There are some people when they want to marry an unbeliever, they go and ask God, can I marry that unbeliever?
ഒരു അവിശ്വാസിയെ വിവാഹം ചെയ്യുവാനായിട്ട് ചിലർ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് പോയി ചോദിക്കാറുണ്ട്.
There is absolutely no scope in praying such a prayer because the Bible says already the answer, no.
വേദപുസ്തകം ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ അവിടെ സ്ഥാനമില്ല.
Then they say, what if she would get saved after I marry her so that we will have one more person added to our assembly?
വിവാഹം കഴിഞ്ഞ് അവൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞെങ്കിലോ എന്നൊക്കെ ചിന്തിച്ച് അതിലൊന്നും അർത്ഥമില്ല.
So they rewrite Matthew chapter 28 verse 19 and 20.
ആ മത്തായി 28-ന്റെ 19-20 അവര് പുതുക്കി എഴുതുവാണ്.
Go ye unto the whole world and marry unbelievers and make believers out of them.
നിങ്ങൾ ലോകത്തിലൊക്കെ പോയി അവിശ്വാസികളെ വിശ്വാസികളാക്കുക എന്നുള്ള ആ വാക്യം വിവാഹം ചെയ്ത് വിശ്വാസികളാക്കുക.
There is absolutely no scope for us to drift.
നമുക്ക് ഒഴിവ് പോകാനായിട്ട് യാതൊരു തരവുമില്ല.
But we might drift.
എന്നാൽ നാം ഒഴിവ് പോകാൻ സാധ്യത.
We have to be extremely careful.
അതുകൊണ്ട് നാം വളരെ ശ്രദ്ധാലുക്കളാകണം.
Take a look at King Saul.
ആ ശൗലിനെ നമുക്ക് നോക്കാം.
He is now a prophet.
എന്നാൽ അവന് ഒരു പ്രവാചകനാണ്.
What kind of a man is he?
അവൻ ഏത് തരത്തിലുള്ള ആളാണ്?
Jealous.
അവൻ വളരെ അസൂയാലുവാണ്.
Angry.
ദേഷ്യമുള്ളവൻ.
Scheming.
തന്ത്രശാലി.
He was planning to assassinate David.
ദാവീദിനെ കൊല്ലാനായിട്ട് പദ്ധതി ഇട്ടവൻ.
But now he wants to enjoy calling himself prophet.
എന്നാൽ അവൻ പ്രവാചകൻ എന്ന് തന്നെത്താൻ അങ്ങ് വിളിക്കുകയാണ്.
For how long will you cheat God, oh Saul?
ശൗലേ, നീ എത്ര നാള് ദൈവത്തെ കളിപ്പിക്കും?
One of these days you are going to be caught.
ഒരു ദിവസം നിന്നെ ദൈവം പിടിക്കും.
One of these days you are going to lose your throne and your crown and your position and all the favors that God had bestowed upon you voluntarily.
ദൈവം നിനക്ക് ദാനമായി തന്ന നിന്റെ കസേരയും നിന്റെ തൊപ്പിയും എല്ലാം തെറിക്കുവാനായിട്ട് പോകും.
Look at Judas Iscariot.
ഇസ്കരിയോത്ത് യൂദായെ നമുക്ക് നോക്കാം.
3.5 years he was with the master.
മൂന്നര വർഷം തന്റെ ആ യജമാനന്റെ കൂടെ നടന്നു.
And all these 3.5 years
ഈ മൂന്നര വർഷം മുഴുവൻ
he had the opportunity to repent and become a true believer in our Lord.
കർത്താവിന്റെ ശിഷ്യൻ, യഥാർത്ഥ ശിഷ്യനായി തീരാനുള്ള അവസരങ്ങൾ വളരെ ഉണ്ടായിരുന്നു.
But then all this while what was he trying to do?
എന്നാൽ ഈ സമയമൊക്കെ താൻ എന്താ ചെയ്തെന്നറിയോ?
He wanted to take some money out of that kitty.
ആ അവന് കിട്ടുന്ന ആ പണക്കിഴിയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുക.
He has been trying to betray.
എന്നാൽ അവൻ ഒറ്റിക്കൊടുക്കാനായിട്ട്.
His heart was on money.
അവന്റെ ഹൃദയം ദ്രവ്യത്തിൽ ആയിരുന്നു.
He until now you see the Lord Jesus Christ never kicked him out.
എന്നാൽ ഒരിക്കലും പോലും കർത്താവ് അവനെ തള്ളിക്കളഞ്ഞ പുറത്താക്കിയില്ല എന്നൊക്കെയാണ്.
He was given opportunity after opportunity after opportunity.
ഓരോ ദിവസങ്ങളിലും കർത്താവ് അവന് അവസരങ്ങൾ നൽകിയായിരുന്നു.
I sometimes wonder why the Lord took him as a disciple.
ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അതിശയപ്പെടാറുണ്ട്, കർത്താവ് എന്തിനു അവനെ ശിഷ്യനാക്കി.
My own thinking is that
എന്റെ ചിന്താഗതി ഇങ്ങനെയാണ്,
had he not been given an opportunity,
അവൻ അങ്ങനെ ഒരു അവസരം കൊടുത്തില്ലായിരുന്നെങ്കിൽ,
Satan would have said,
സാത്താൻ ഇങ്ങനെ പറഞ്ഞു,
oh Christ, you are not sincere. If only you gave a chance for one of my boys, he would have also become your follower.
സാത്താൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഒരാൾക്ക് നീ അവസരം കൊടുത്തായിരുന്നെങ്കിൽ അവനും നിന്റെ ഫോളോവർ ആയി തീർന്നു.
You only took these holy people, why don't you give one of our own boys so that they would also become believers?
നീ വിശുദ്ധരായി ഈ പിള്ളേരെ മാത്രം എടുക്കാതെ എന്റെ ഒന്ന് രണ്ടു പേരെ കൂടെ എടുക്ക.
He had no repentance in his life.
അവന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന് ഇട കണ്ടില്ല.
And we find this prayer of the Pharisee.
പരിശന്മാരുടെ പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിക്കാം.
I am so happy that I am not like this publican.
ഈ ചുങ്കക്കാരനെ പോലെ അല്ല.
I am a great believer.
ഞാൻ വളരെ വലിയൊരു വിശ്വാസിയാണ്.
And I pray very loudly.
ഞാൻ വളരെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു.
He had no penitence.
അവന് മനസ്താപമില്ലായിരുന്നു.
There was no confession in his life.
അവന്റെ ജീവിതത്തിൽ അവന് യാതൊരു മാനസാന്തരവും.
He wanted to show off devotion and piety
അവൻ ദൈവത്തോടുള്ള ഭക്തിയൊക്കെ കാണിക്കുവാനായിട്ട്
ഹി വോണ്ടഡ് ടു ക്രിയേറ്റ് എ ഗുഡ് റിലിജിയസ് ഇംപ്രഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി.
മതപരമായ ആ ആചാരങ്ങളൊക്കെ ചെയ്ത് ആ സമൂഹത്തിൽ വലിയ പേര് സമ്പാദിച്ചു.
ആൻഡ് ഹിസ് പ്രെയർ വാസ് ലോങ് പ്രെയർ.
വളരെ നീണ്ട പ്രാർത്ഥന.
ദ മോർ ഹി പ്രേഡ്
കൂടുതൽ പ്രാർത്ഥിച്ചത്,
ദ മോർ ഹി കോട്ടഡ് സ്ക്രിപ്ചേഴ്സ്,
എന്നാ കൂടുതൽ അവൻ പ്രാർത്ഥിച്ചതൊക്കെ ദൈവവചനം കോട്ട് ചെയ്തിട്ടാണ്.
വാട്ട് എ നോളജബിൾ പേഴ്സൺ ഹി ഈസ്, എവരിബഡി വിൽ ബി ഇംപ്രസ്ഡ് ബൈ ഹിസ് പ്രെയർ.
എല്ലാവരും അവന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഇവൻ എന്തൊരു അറിവാണെന്ന് പറയും.
സംടൈംസ് അറ്റ് സം ഓഫ് വെഡിങ്സ് ഇൻ കേരള ദ ഓപ്പണിംഗ് പ്രെയർ ഗോസ് അപ് ടു 17 മിനിറ്റ്സ്, 18 മിനിറ്റ്സ്, 20 മിനിറ്റ്സ്.
നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കല്യാണങ്ങൾക്കൊക്കെ ആദ്യത്തെ പ്രാർത്ഥന തന്നെ 10-20 മിനിറ്റ്
നീളുന്നു. ലോങ് പ്രെയർ സോ ദാറ്റ് ദ person praying will create an impression that he is really a man of spirituality.
Oh, prarthikkunna aalu valare aalmeeganennu thonthakkonna neeti prarthikkum.
There are those five virgins.
Anja kanniyakumarada kaari namukku.
And those five virgins were also showing signs and symptoms of spirituality.
Aa anja kanniyakumarum aalmeeyathayude ചിത്രങ്ങളൊക്കെ കാണിക്കുന്നു.
They were also saying, oh, we are waiting for the bridegroom.
അവരും അവരുടെ ബ്രൈഡ്ഗ്രൂമിന് വേണ്ടി കാത്തിരിക്കുന്നു.
But then there is going to be a time soon when they will be exposed.
എന്നാൽ അവരെ തുറന്നു കാണിക്കുന്ന ഒരു സമയം വരുന്നു.
Their lamp is no more lighting.
അവരുടെ വിളക്ക് കത്തിയില്ല.
Because there is really no work of the Spirit of God in their hearts.
അവരുടെ ഹൃദയത്തിൽ ആ ദൈവാത്മാവിന്റെ യാതൊരു പ്രവർത്തനമില്ല.
Oh, imitation of spirituality is very simple and easy.
അവർ അനുകരിക്കുകയായിരുന്നു.
If you really learn a lot of these spiritual things, you can pretend to be a spiritual person.
നാം ഒരുപാട് ആത്മീയ കാര്യങ്ങൾ പഠിച്ചാൽ നമുക്കും അങ്ങനെ അഭിനയിക്കുവാനായിട്ട് കഴിയും.
The Bible says, repent.
എന്നാൽ വേദപുസ്തകം പറയുന്നു മാനസാന്തരപ്പെടുക.
ഷോ എവിഡൻസ് ഓഫ് റിപ്പന്റൻസ് ഇൻ യുവർ ലൈഫ്.
മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിന്റെ ജീവിതത്തിൽ കാണുക.
As a matter of fact, the central theme of New Testament is not believe.
എന്നാൽ യഥാർത്ഥമായിട്ട് പുതിയ നിയമത്തിന്റെ മൊത്തം തീം എന്ന് പറയുന്നത് വിശ്വാസമല്ല,
ഇറ്റ് ഈസ് റിപ്പന്റൻസ്.
അത് മാനസാന്തരമാണ്.
As we open the New Testament,
നാം ന്യൂ ടെസ്റ്റമെന്റ് തുറക്കുമ്പോൾ തന്നെ
we find John the Baptist shouting at the religious people and asking them, repent.
പുതിയ നിയമം തുറക്കുമ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ ജനത്തോട് ആക്രോശിക്കുന്നതായിട്ട് കാണാം, നിങ്ങൾ മാനസാന്തരപ്പെടണം.
And the central theme of the preaching of our Lord Jesus Christ was repent.
കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ പ്രസംഗങ്ങളുടെ എല്ലാം തീം എന്ന് പറയുന്നത് മാനസാന്തരമാണ്.
And when Apostle Peter on the day of Pentecost when he preached, the central theme of his message was repent.
മാത്രമല്ല പത്രോസ് പെന്തിക്കോസ് ദിവസം തന്റെ പ്രസംഗത്തിലും മാനസാന്തരമായിരുന്നു പ്രധാന വിഷയം.
And we read about the messages that Apostle Paul preached and the things that he wrote all through his epistles, the central theme was repentance.
അപ്പോസ്തലനായ പൗലോസും തന്റെ മുഴുവൻ ലേഖനങ്ങളിലും മാനസാന്തരത്തിന്റെ കാര്യമാണ് കൂടുതലായിട്ട്
ഉന്നയിക്കുന്നത്. This is a subject we can study.
ഇതാണ് നാം പഠിക്കേണ്ടതായ.
For example, he was challenging Philemon.
ആ ഫിലമോനെ ആ വെല്ലുവിളിക്കുമ്പോൾ,
if you really have repentance, demonstrate it by forgiving Onesimus.
ഈ ഒനേസിമോസിനെ സ്വീകരിച്ച് നിന്റെ മാനസാന്തരത്തിന്റെ ആ ഫലം അതിൽ കാണിക്കാനായിട്ട് പൗലോസ് പറയുന്നു.
So all through the New Testament.
ആ പുതിയ നിയമം മുഴുവൻ.
And finally in the book of Revelation.
ഏറ്റവും ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ.
5 assemblies out of 7.
ഏഴിൽ അഞ്ച് സഭയ്ക്കും,
യു മസ്റ്റ് റിപ്പന്റ് ഓർ ഐ വിൽ സ്പിറ്റ് യു ഔട്ട്.
നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ ഉണ്ണുകളയും.
യു ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ദിസ് ഇൻ യുവർ
നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണിക്കണം.
ആൻഡ് യുവർ ഫാമിലി മെമ്പേഴ്സ് നീഡ് ടു നോ ദാറ്റ് യു ആർ എ പേഴ്സൺ ഓഫ് റിപ്പന്റൻസ്.
നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ മനസ്സിലാക്കണം നിനക്ക് മാനസാന്തരം.
യുവർ വൈഫ് ഓർ യുവർ ഹസ്ബൻഡ് ഓർ യുവർ പേരൻസ് ഓർ യുവർ ചിൽഡ്രൻ നീഡ് ടു നോ ദാറ്റ് ദേർ ഈസ് റിപ്പന്റൻസ് ഇൻ യുവർ ലൈഫ്.
നിന്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടോ എന്ന് നിന്റെ ഭർത്താവോ ഭാര്യയോ കുഞ്ഞുങ്ങളോ മനസ്സിലാക്കണം.
ആൻഡ് യുവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ദി അസംബ്ലി നീഡ് ടു നോ ദാറ്റ് ദേർ ഈസ് റിപ്പന്റൻസ് ഇൻ യുവർ ലൈഫ്.
അതുമാത്രമല്ല സഭയിലുള്ളവരും അത് മനസ്സിലാക്കണം.
അതർവൈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ.
അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്?
യു ആർ ഗോയിങ് ടു ഡ്രിഫ്റ്റ് അവേ.
അല്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു.
യു ആർ ഗോയിങ് ടു പിക്ക് അപ്പ് ദ കോൺസിക്വൻസസ് ഓഫ് ഹാവിംഗ് നോ റിപ്പന്റൻസ് ഇൻ ലൈഫ്.
നിങ്ങൾ ജീവിതത്തിൽ മാനസാന്തരപ്പെടാത്തതിന്റെ വലിയ ഭവിഷ്യത്ത് നിങ്ങളുടെ ജീവിതത്തിൽ.
യു മേ ഹാവ് എ സാൽവേഷൻ എക്സ്പീരിയൻസ് സം ടൈം ഇൻ ദ പാസ്റ്റ്.
നിങ്ങൾക്ക് ഒരുപക്ഷെ നേരത്തെ രക്ഷയുടെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ,
ആൻഡ് ഇഫ് യു റിയലി ഹാഡ് ദാറ്റ് എക്സ്പീരിയൻസ് യു വുഡ് ഗോ ടു ഹെവൻ.
നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ
തീർച്ചയായിട്ടും
എന്നാൽ നിങ്ങൾക്ക് മാനസാന്തരം ഇല്ലെങ്കിൽ അതിന് തക്കതായ ഫലം നിങ്ങളുടെ
ജീവിതത്തിൽ
മാനസാന്തരം ഇല്ലാഞ്ഞതിന്റെ അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ അനുഭവിച്ച ഓരോരുത്തരെ പറ്റി നാം ഇവിടെ വിവരിച്ചു.
We need to be very careful.
നാം വളരെ ശ്രദ്ധിക്കണം.
We need to every day renew our repentance.
നാം നമ്മുടെ മാനസാന്തരം ഓരോ ദിവസവും പുതുക്കണം.
We are not talking about every day getting saved. Please don't misunderstand.
ഓരോ ദിവസവും രക്ഷിക്കപ്പെടണം എന്നല്ല പറയുന്നത്.
But every day we need to repent.
ഓരോ ദിവസവും മാനസാന്തരപ്പെടണം.
For all the known and unknown sins and wrong attitudes and motives and priorities and likes and dislikes in our lives.
നമ്മുടെ ഓർമ്മയിൽ വരുന്നതും വരാത്തതുമായ പാപങ്ങൾക്ക് വേണ്ടി നാം മാനസാന്തരപ്പെടണം.
All the sins of commission and omission we need to repent of.
നാം ചെയ്തതും ഓർക്കാത്തതുമായ എല്ലാ പാപങ്ങളും നാം
and we need to express it to those whom we relate to.
നാം ബന്ധപ്പെടുന്നവരുമായിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം.
Do we have that repentance in our lives?
നമുക്ക് അതുണ്ടോ?
Are we drifting away?
നാം ഒഴുകി പോകുന്നുണ്ടോ?
Are we only showing off that we are also part of the fellowship?
നാം ഈ കൂട്ടത്തിൽ പെടുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ്?
Or do we really have repentance?
അതോ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടോ?
Let us be very careful that we would not pick up the consequences of having no repentance in our life.
മാനസാന്തരം ഇല്ലായ്മയുടെ ആ വലിയ ഭവിഷ്യത്ത് പേറുന്നവരായി തീരാതിരിപ്പാൻ നമുക്ക് സമയം.
May the Lord speak to us.
ദൈവം നമ്മോട് സംസാരിക്കട്ടെ.
Examine yourself.
നമ്മെ തന്നെ ചോദന ചെയ്യുക.
Make sure that you test yourself and you come out as people who have passed the test.
പരീക്ഷ ജയിച്ചവരെ പോലെ നാം നമ്മെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് വിജയികളായി തീരാം.
May the Lord continue to speak to us about this.
ഈ വിഷയം നാം ദൈവം നമ്മോട് തുടർമാനമായിട്ട്
സംസാരിക്കട്ടെ. Let us not drift away.
നാം ഒഴുകിപ്പോകാതിരിക്കട്ടെ.
Let us make sure that we are on the right track.
നാം യഥാർത്ഥ പാതയിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക.
So that heaven will be happy.
അതുകൊണ്ട് സ്വർഗ്ഗം സന്തോഷിക്കട്ടെ.
May the Lord will be happy.
അതുകൊണ്ട് കർത്താവ് സന്തോഷിക്കട്ടെ.
May the other people related to us like family, children, assembly members and even the employees be happy.
നമ്മളുമായിട്ട് ഇടപെടുന്ന ഓരോരുത്തരും കുടുംബങ്ങളിലുള്ളവരും സഭകളിലുള്ളവരും മാത്രമല്ല നമ്മുടെ യജമാനന്മാർ പോലും സന്തോഷിക്കട്ടെ.
May that be our experience today.
അത് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് തീരട്ടെ.
As we depart from here.
ഇവിടെ നാം കടന്നു പോകുമ്പോൾ
let us confess the lack of repentance in our lives.
നമ്മുടെ ജീവിതത്തിൽ ആ മാനസാന്തരം ഇല്ലായ്മയുടെ കുറവ് നമുക്ക് ഏറ്റുപറയാം.
Let us renew our hearts and our minds.
നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ചിന്തകളെ നമുക്ക് പുതുക്കാം.
Let us settle matters with the Lord.
കർത്താവുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ കണക്ക് പറഞ്ഞു തീർക്കാം.
And go out as people who demonstrate the evidence of repentance in our lives.
മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായി അത് തെളിയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം.
May that be our experience and our priority.
അത് നമ്മുടെ ആ എക്സ്പീരിയൻസ് ആയിട്ട് തീരട്ടെ.
May the Lord help us.
ദൈവം നമ്മെ സഹായിക്കട്ടെ.